ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കാർഷിക മൃഗസംരക്ഷണ മേഖലകളുടെ ഉത്തേജനം ലക്ഷ്യമിട്ട് 23,300 കോടി രൂപയുടെ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ തുടക്കം കുറിച്ചു. ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ 22.7% പോളിംഗ്. കേരളത്തെ ലോക വൈജ്ഞാനിക ശൃംഖലയുടെ ഭാഗമാക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭീകരതയ്ക്കെതിരെ അന്താരാഷ്ട്ര ഉടമ്പടി കൊണ്ടുവരണമെന്ന ആവശ്യം ഐക്യരാഷ്ട്രസഭയിൽ ശക്തമാക്കി ഇന്ത്യ. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ശ്രീലങ്കയെയും ഇംഗ്ലണ്ട് ബംഗ്ലാദേശിനെയും നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാധ്യമാക്കുന്നതിൽ രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 18-ാം ഗഡു വിതരണോദ്ഘാടനം ഉൾപ്പെടെ വിവിധ വികസന പദ്ധതികൾക്ക് മഹാരാഷ്ട്രയിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മൃഗസംരക്ഷണ മേഖലകളുമായി ബന്ധപ്പെട്ട 23,300 കോടി രൂപയുടെ വിവിധ സംരംഭങ്ങളും പ്രധാനമന്ത്രി വാഷിമിൽ അല്പസമയം മുൻപ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബഞ്ചാര സമുദായത്തിന്റെ സമ്പന്നമായ പൈതൃകം ഉൾക്കൊള്ളുന്ന ബഞ്ചാര പൈതൃക മ്യൂസിയത്തിന്റെ ഉദ്ഘാടനവും ശ്രീ മോദി നിർവഹിച്ചു. താനെയിലെ പ്രധാന മെട്രോ റോഡ് പദ്ധതികൾ ഉൾപ്പെടെ 32,800 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെയുള്ള കണക്ക് പ്രകാരം 22.7% പോളിംഗ് രേഖപ്പെടുത്തി. 90-അംഗ നിയമസഭയിലേക്ക് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വൈകിട്ട് 6 മണിവരെയാണ് പോളിംഗ്. ബൂത്തുകളിൽ ശക്തമായ സുരക്ഷാ മുൻകരുതലുകളും വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മുകശ്മീരിനൊപ്പം 8 മാസം ഹരിയാനയിലും വോട്ടെണ്ണൽ നടക്കും. ജനാധിപത്യത്തിന്റെ ഉത്സവമായ വോട്ടെടുപ്പിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം കൃത്യമായി വിനിയോഗിക്കാൻ ഹരിയാനയിലെ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ആദ്യമായി വോട്ടവകാശം വിനിയോഗിക്കുന്ന ഹരിയാനയിലെ എല്ലാ യുവ വോട്ടർമാർക്കും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ ആശംസകൾ നേർന്നു. ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. ഈ മാസം 15-16 തീയതികളിലാണ് ഉച്ചകോടി. അതേസമയം വിദേശകാര്യമന്ത്രിയുടെ പാകിസ്ഥാൻ സന്ദർശന വേളയിലെ ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. രാജ്യത്തെ 5 ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി നൽകാനുള്ള കേന്ദ്ര മന്ത്രിസഭാ തീരുമാനത്തെ അഭിനന്ദിച്ച് അക്കാദമിക വിദഗ്ധരും ഗവേഷകരും. അസമീസ്, ബംഗാളി, മറാത്തി, പാലി, പ്രാകൃത് എന്നീ ഭാഷകളെയാണ് ശ്രേഷ്ഠ ഭാഷകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. വലിയ സാംസ്കാരിക പൈതൃകം അവകാശപ്പെടാനുള്ള ഈ ഭാഷകളുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനം സഹായകമാകുമെന്ന് കൽക്കട്ട സർവകലാശാലയിലെ ബിസിനസ് സ്റ്റഡീസ് വിഭാഗം പ്രൊഫസർ ഡോ ഉജ്ജ്വൽ കുമാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
The benefits these languages or the expert or the student of these languages can gain to get more employment opportunity, academic opportunity, and I hope the government in India will give more emphasis to promote these languages.
ഛത്തീസ്ഗഡിലെ അബുംജത് മേഖലയിൽ നിന്ന് 3 മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ കൂടി പോലീസ് കണ്ടെടുത്തു. ഇതോടെ പ്രദേശത്ത് സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ എണ്ണം 30 കടന്നു. നാരായൺപൂർ, ദന്തേവാഡ ജില്ലകളുടെ അതിർത്തിയിലുള്ള തിൻഡുൾ തുൽത്തുളി വനപ്രദേശത്ത് സുരക്ഷാസേന തിരച്ചിൽ നടത്തുന്നതിനിടെ ഇന്നലെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. സംഭവസ്ഥലത്ത് നിന്ന് നിരവധി ആയുധങ്ങളും കണ്ടെടുത്തു. ഏറ്റുമുട്ടലിനെ തുടർന്ന് സിആർപിഎഫിന്റെയും ജില്ലാ റിസർവ് ഗാർഡിന്റെയും കൂടുതൽ സംഘത്തെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ കുപ്വാര ജില്ലയിൽ നിയന്ത്രണ രേഖയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന 2 ഭീകരരെ വധിച്ചു. നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്കിടെയാണ് ഭീകരരെ വധിച്ചത്. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കി. ഇന്നലെ കുപ്വാരയിലെ നിയന്ത്രണ രേഖയിൽ പട്രോളിംഗ് ഡ്യൂട്ടിയിലിരിക്കെ കുഴിബോംബ് സ്ഫോടനത്തിൽ 2 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. കേരളത്തിൽ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കാനും കുട്ടികളുടെ ഭാവി മികച്ചതാക്കാനും ആവശ്യമായ പരിഷ്കരണങ്ങൾ നടത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും അതിനായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തെ ലോക വൈജ്ഞാനിക ശൃംഖലയുടെ ഭാഗമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ വിവിധ ജില്ലകളിലായി പുതുതായി നിർമ്മിച്ച 30 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം. 12 പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവ്വഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
ചൈന, ജപ്പാൻ, സ്വിറ്റ്സർലൻഡ് എന്നിവയ്ക്കൊപ്പം $700 ബില്യൺ വിദേശ കരുതൽ ശേഖരം കവിയുന്ന ലോകത്തിലെ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ. September 27 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരം 12.588 ബില്യൺ ഉയർന്ന് $704.885 ബില്യണിലെത്തി. ഇന്ത്യയുടെ സ്വർണശേഖരത്തിന്റെ മൂല്യം 2.184 ബില്യൺ ഉയർന്ന് $65.796 ബില്യണിലുമെത്തി. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. വൈകിട്ട് 3:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ ശ്രീലങ്കയെ നേരിടും. രാത്രി 7:30 ഇംഗ്ലണ്ട് ബംഗ്ലാദേശുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലന്റിനോട് 58 റൺസിന് പരാജയപ്പെട്ടിരുന്നു. ISL ഫുട്ബോളിലും ഇന്ന് രണ്ട് മത്സരങ്ങൾ. വൈകുന്നേരം 5 ജംഷഡ്പൂരിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ജംഷഡ്പൂർ FC ഈസ്റ്റ് ബംഗാൾ FCയെ നേരിടും. 7:30 കൊൽക്കത്തയിൽ നടക്കുന്ന മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് മുഹമ്മദൻ SCയുമായി ഏറ്റുമുട്ടും. ഷാങ്ഹായ് മാസ്റ്റേഴ്സ് ടെന്നീസ് പുരുഷ വിഭാഗം ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ, ഇവാൻ ഡോഗിൻ എന്നിവരുടെ ഇന്ത്യ ക്രൊയേഷ്യൻ സഖ്യം രണ്ടാം റൌണ്ടിൽ കടന്നു. ആദ്യ റൌണ്ട് പോരാട്ടത്തിൽ സ്പാനിഷ് സഖ്യത്തെയാണ് ഇരുവരും പരാജയപ്പെടുത്തിയത്. ഭീകരവാദത്തിനെതിരെ അന്താരാഷ്ട്ര ഉടമ്പടി കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാക്കി ഇന്ത്യ. ലോകത്ത് തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനം വർദ്ധിച്ചു വരുന്നതിൽ ആശങ്കയുണ്ടെന്ന് ഇന്ത്യയുടെ നിയമവിഭാഗം ഓഫീസർ R. മൈഥിലി യുവൻ പൊതുസഭയുടെ നിയമസമിതിയെ അറിയിച്ചു. ഭീകരപ്രവർത്തനത്തിനായി ഡ്രോൺ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ വ്യാപകമായി ഉപയോഗിക്കുന്നതായും അവർ പറഞ്ഞു.
Unfortunate that some amongst us, motivated by their narrow political agendas, look for reasons to justify terrorism. Because of these states, the global resolve to fight against terrorism gets diminished. Because of such states, even 15 years after the Mumbai terror attacks, the masterminds continue to roam scot-free with full state hospitality. Not only do such states justify terrorism, their governments and their agencies have made terrorism their state policy.
ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ NIA തെരച്ചിൽ നടത്തുന്നു. ജമ്മുകാശ്മീർ, ഉത്തർപ്രദേശ്, അസം, ഡൽഹി സംസ്ഥാനങ്ങളിലെ 20+ ഇടങ്ങളിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. മാൽദ്വീപ്സ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ 4 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. മൊയ്സുവിന്റെ ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണ് ഇതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൽ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവരുമായി മാൽദ്വീപ്സ് പ്രസിഡന്റ് ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. ബംഗളൂരുവിലെയും മുംബൈയിലെയും വ്യവസായ സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. മങ്കിപോക്സ് രോഗത്തിനുള്ള ആദ്യ രോഗനിർണയ പരിശോധനയ്ക്ക് അംഗീകാരം നൽകിയതായി ലോകാരോഗ്യ സംഘടന. അതിവേഗത്തിൽ കൃത്യമായ പരിശോധനയ്ക്കും എംപോക്സ് സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങളിലും ഇത് പ്രയോജനം ചെയ്യും. ഇതുവരെ 16 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ രോഗം കണ്ടെത്തിയിട്ടുണ്ട്. ആഫ്രിക്കയിൽ എംപോക്സ് ബാധിച്ച് 800+ പേരാണ് മരിച്ചത്. ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് കുടിശ്ശിക വരുത്തിയതിന് വിമാന കമ്പനിയായ സ്പൈസ് ജെറ്റ് മേധാവിക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു. പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് FIR രജിസ്റ്റർ ചെയ്തത്. കമ്പനിയിലെ 10,000+ വരുന്ന ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ച PF വിഹിതമായ 65 കോടിയോളം രൂപ കമ്പനി EPF നിക്ഷേപിക്കാതെ കുടിശ്ശിക വരുത്തിയെന്നാണ് കേസ്. സൈബർ തട്ടിപ്പുകൾ ചെറുക്കുന്നതിന്റെ ഭാഗമായി വ്യാജ ഫോൺ കോളുകൾ തടയാൻ കേന്ദ്രീകൃത സംവിധാനവുമായി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ്. വിദേശത്ത് നിന്നും ഉൾപ്പെടെയുള്ള വ്യാജ കോളുകൾ ഉപയോക്താക്കളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തിരിച്ചറിയാനുള്ള സംവിധാനത്തിനാണ് തുടക്കം കുറിക്കുന്നത്. രാജ്യത്തെ ടെലികോം സേവനദാതാക്കളുമായി സഹകരിച്ചാണ് രണ്ട് ഘട്ടങ്ങളായി ഒരുങ്ങുന്ന സംവിധാനം നടപ്പാക്കുന്നത്. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിന്റെ സുരക്ഷ സൈന്യത്തിന് കൈമാറാൻ പാക് ഭരണകൂടം തീരുമാനിച്ചു. മേഖലയിൽ ഉയർന്നുവരുന്ന സംഘർഷങ്ങളും പ്രതിഷേധ സമരങ്ങളും കണക്കിലെടുത്താണ് നടപടി. ഈ മാസം ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന SEO ഉച്ചകോടിക്ക് മുന്നോടിയായി സ്ഥിതിഗതികൾ ശാന്തമാക്കുകയാണ് ലക്ഷ്യം. ഇന്നലെ ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും പാകിസ്ഥാൻ തെഹ്രീക് ഇ ഇൻസാഫ് പ്രവർത്തകരും സുരക്ഷാസേനയും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. കേരളത്തിൽ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കി. കേസിൽ ഉൾപ്പെട്ട 6 പേരുടെയും വിടുതൽ ഹർജി പരിഗണിച്ച കാസർകോട് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. കേസ് ആസൂത്രിതമായിരുന്നുവെന്നും സത്യം വിജയിച്ചതായും ശ്രീ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മഞ്ചേശ്വരത്തെ BSP സ്ഥാനാർത്ഥിയായ കെ സുന്ദരയ്ക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണം നൽകിയെന്നാണ് കേസ്. ADGP അജിത് കുമാറിനെ മാറ്റുന്ന വിഷയത്തിൽ CPI ഒരേ നിലപാടാണെന്ന് മന്ത്രി K. രാജൻ. പാർട്ടിക്കുള്ളിൽ സ്വീകരിക്കുന്ന പൊതുവായ അഭിപ്രായം പാർട്ടി സെക്രട്ടറി അറിയിക്കുമെന്നും ശ്രീ കെ രാജൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഷിക മൃഗസംരക്ഷണ മേഖലകളുടെ ഉത്തേജനം ലക്ഷ്യമിട്ട് 23,300 കോടി രൂപയുടെ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ തുടക്കം കുറിച്ചു. ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ 22.7% പോളിംഗ്. കേരളത്തെ ലോക വൈജ്ഞാനിക ശൃംഖലയുടെ ഭാഗമാക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭീകരതയ്ക്കെതിരെ അന്താരാഷ്ട്ര ഉടമ്പടി കൊണ്ടുവരണമെന്ന ആവശ്യം ഐക്യരാഷ്ട്രസഭയിൽ ശക്തമാക്കി ഇന്ത്യ. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ശ്രീലങ്കയെയും ഇംഗ്ലണ്ട് ബംഗ്ലാദേശിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.